നാം കണ്ടത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെടുത്തി മനുഷ്യർ അനേകം കഥകൾ രൂപപ്പെടുത്തുവാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിൽ ഒന്ന് ഇതൊരു മായയാകുന്നു എന്നുള്ള ചിന്താഗതിയാണ്. അത് തീർച്ചയായും വസ്തുതയ്ക്ക് നിരക്കാത്തതാകുന്നു എന്ന് നാം ചിന്തിച്ചു. എന്നിട്ടും ആ സിദ്ധാന്തം മുറുകെ പിടിക്കുന്ന അനേകരുണ്ട്. വേറൊരു കൂട്ടർ വിശ്വസിക്കുന്നത് പ്രപഞ്ചം ഒന്നുമില്ലായകയിൽ നിന്നും പരപ്രേരണ കൂടാതെ അങ്ങനങ്ങ് ഉയർന്നു വന്നതാകുന്നു എന്നത്രേ. മറ്റൊരു ചിന്താഗതി പ്രപഞ്ചത്തിന് ഉൽപ്പത്തിയില്ല, അത് നിത്യമായിട്ടുള്ളതായിരുന്നു എന്നത്രേ. നാലാമത്തെ ചിന്താഗതി പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാകുന്നു എന്നതത്രേ. ഈ ചിന്തയെ, അതെ, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാകുന്നു എന്നുള്ള ചിന്തയെ പല പല സിദ്ധാന്തങ്ങളായി വിഭജിച്ചിട്ട് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വിശദീകരണം നൽകുവാൻ ശ്രമിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയം ആകുന്നു എന്ന് നമുക്കറിയാം. അനേകം നാളുകൾക്ക് മുൻപ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരത്തിലിരുന്ന ആ സിദ്ധാന്തങ്ങളിൽ പലതും ഇക്കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ പുത്തൻ പുതിയ പരിഹാരങ്ങളായി പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൽ ചിലത് തന്നെ ഒന്ന് ശ്രദ്ധിക്കുവാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ഡോക്ടർ ഹാർലോ ഷെപ്ലി എന്ന മഹാൻ പറഞ്ഞത്, നാം ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് നാം അതല സ്പർശിയായ അജ്ഞതയിൽ നിഗൂഹനം ചെയ്തിരിക്കുകയാകുന്നു എന്നത്രേ. അക്കാര്യത്തിൽ ഇതുവരെ എങ്ങും എത്തിപ്പെട്ടിട്ടില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നാം വളരെ പുരോഗതിയൊന്നും കൈവരിച്ചിട്ടില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നാം ജീവിക്കുന്ന ഈ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കാര്യത്തിൽ നാം പൂർണ്ണമായും ഇന്നും അന്ധകാരത്തിലാകുന്നു എന്ന് ചുരുക്കം. ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് ഭൂമിയുടെ ഉൽപ്പത്തിയുടെ രഹസ്യം കണ്ടുപിടിക്കുന്നതിൻ്റെ വക്കിലാണ് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് മനുഷ്യനെന്ന്. 1961 എഴുതപ്പെട്ട ഒരു ലേഖനമായിരുന്നു അതെന്നത് ഇന്ന് വിശ്വസിക്കുവാൻ പ്രയാസമായി തോന്നുന്നു. കാരണം അതിനുശേഷം ഇന്നോളം പുതിയതായി ഒന്നും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഈ വക്കിലെന്ന് പറഞ്ഞിരിക്കുന്നത് 30 വർഷത്തിലും കൂടുതലാണോ? പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു അപകട കാരണത്താൽ ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ സാധ്യതയെ പരാമർശിച്ച് ജീവശാസ്ത്രജ്ഞനായ എഡ്വിൻ കോംഗ്ലിൻ പറഞ്ഞത്, അങ്ങനെ ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഒരു അച്ചടിശാലയിൽ ഉണ്ടായ പൊട്ടിത്തെറിയുടെ ഫലമായി വളരെ വലിയൊരു നിഘണ്ടു പുറത്തു വന്നു എന്ന് പറയുന്ന സാധ്യതയോട് തുല്യമായിരിക്കുമെന്ന്. ഒരുപക്ഷെ ഇതിനു മുൻപും ഈ ഉദാഹരണം താങ്കൾ കേട്ടിട്ടുണ്ടാകും. ഒരു ശാസ്ത്രജ്ഞനിൽ നിന്നും അങ്ങനെ കേൾക്കുന്നത് വളരെ അശാസ്ത്രീയമായി തോന്നുന്നു എങ്കിൽ തന്നെ അതല്ലേ സത്യം? ഞാനിവിടെ വിവരിക്കുവാൻ പോയാൽ വളരെയധികം സിദ്ധാന്തങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെയും ജീവന്റെ ഉൽപ്പത്തിയെയും ഒക്കെ സംബന്ധിച്ച് പറയുവാൻ സാധിക്കും. അവയുടെ ഏതെങ്കിലുമൊക്കെ രൂപങ്ങൾ താങ്കളും കേൾക്കുന്നുണ്ടാകും. ഈ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം പൊട്ടത്തെറ്റാകുന്നു എന്നല്ല ഞാൻ സമർത്ഥിക്കുന്നത് സുഹൃത്തെ. പിന്നെയോ, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എന്ന് മാത്രം. പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായേക്കാം, എന്നാൽ അത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. അനുമാനങ്ങളാണ് അവ മിക്കതും. അതുകൊണ്ടാണ് തമ്മിൽ തമ്മിൽ ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കാത്തതും. പരിണാമ സിദ്ധാന്തത്തിൽ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഏകാഭിപ്രായമില്ല എന്നോർക്കണം. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ജി എ കെർക്കട്ട് എന്ന ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ, അനേകം ജീവനുള്ള ജന്തുക്കളെ കുറെ കാലത്തേക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ അത് വിവിധങ്ങളായുള്ള വ്യതിയാനങ്ങളിലൂടെ പോയി പുതിയ വംശം രൂപപ്പെടുന്നതായുള്ള ഒരു സിദ്ധാന്തമുണ്ട്. ഇതിനെ പ്രത്യേക പരിണാമ സിദ്ധാന്തം എന്ന് പറയാവുന്നതാണ്. ഇതിനെ ചില സാഹചര്യങ്ങളിൽ പരീക്ഷണങ്ങളിലൂടെ വെളിവാക്കാവുന്നതാണ്. അതേസമയം തന്നെ ലോകത്തിൽ ജീവനുള്ള സകല വസ്തുക്കളും ഒരൊറ്റ ഉറവിടത്തിൽ നിന്നും വന്നതാണെന്നും ആ ഒരെണ്ണം തന്നെ നിർജീവ വിഷയകമായ ഒന്നാകുന്നു എന്നുമുള്ള വേറൊരു സിദ്ധാന്തമുണ്ട്. ഇതിനെ പൊതുവായ പരിണാമ സിദ്ധാന്തം എന്ന് വിളിക്കാവുന്നതാണ്. ഇതിനെ പിന്താങ്ങുന്ന തെളിവുകൾ ഇതൊരു പ്രവർത്തനത്തിന് വേണ്ടി മാത്രമുള്ള സാങ്കല്പിക സിദ്ധാന്തം എന്നതിലുപരി ഇതിനെ കണക്കാക്കുവാൻ ശക്തമല്ല. ഇത് പറഞ്ഞ വ്യക്തി ഒരു പരിണാമ സിദ്ധാന്തവാദിയാണെന്ന വസ്തുത മറക്കരുത്. വളരെയധികം പരീക്ഷണങ്ങൾക്ക് ശേഷം പരിണാമ സിദ്ധാന്തവാദിയായിരുന്ന ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ എച്ച് നിൽസോൺ ഇപ്രകാരം പറഞ്ഞു. പരിണാമം എന്ന ആശയം തികച്ചും വിശ്വാസം ഒന്നിൽ മാത്രമാണ് അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന്. ഞാൻ പറയട്ടെ സുഹൃത്തെ, മതത്തിൻ്റെ വലയത്തിലേക്കാണ് ഈ ശാസ്ത്രജ്ഞൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിണാമ സിദ്ധാന്തവാദി ആയിരിക്കെ എന്നാൽ താങ്കൾ അത് വിശ്വാസത്താൽ അംഗീകരിക്കണമെന്നത്രേ. പരിണാമം അനുമാനമാകുന്നു, അത് അങ്ങനെയായിരുന്നു. എന്നാൽ ഒരു നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു വലിയ പങ്കാളുകൾ അത് വസ്തുതയായി അംഗീകരിച്ചു കഴിഞ്ഞു. അനുമാനത്തെ വസ്തുതയായി അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ കാലങ്ങളിൽ ഒരു കൂട്ടം വേദശാസ്ത്രജ്ഞന്മാർ ഒരുതരം അനുരഞ്ജനം നടത്തി പരിണാമവാദികളുടെ കൂടെ കൂടിയവർ. അവർ അംഗീകരിച്ചിരിക്കുന്നതിൻ്റെ പേര് ദൈവവിശ്വാസമുള്ള പരിണാമം എന്നത്രേ. ദൈവവിശ്വാസമുള്ള പരിണാമം അങ്ങനെ അംഗീകരിക്കുന്നതിനാൽ അനേകം പരാജയങ്ങളുള്ളതായി പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല എന്നത് അത്ഭുതമായി തോന്നാറുണ്ട്. സൃഷ്ടാവ് ഉപയോഗിച്ച മാർഗം പരിണാമമാകുന്നു എന്ന് ഒരു ദൈവവിശ്വാസി അംഗീകരിക്കുമ്പോൾ ആ ആശയവുമായി എത്ര മുൻപോട്ട് പോകുവാനും അവൻ തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ ആ പരിണാമം ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് നാം കാത്തിരിക്കുന്ന തേജസ്സേറിയ ഭാവിയെയും ബാധിക്കും എന്ന് മറക്കരുത്. അതുമാത്രമല്ല, സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളായ പരിണാമത്തിൽ അസാധാരണ കൈകടത്തലുകൾ ഒന്നും ഉണ്ടാകുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദൈവികമായ പ്രവർത്തനങ്ങൾ ഒന്നും പാടില്ല, എല്ലാം സ്വാഭാവികമായി വന്നുകൊണ്ടേയിരിക്കും എന്നല്ലേ. സിദ്ധാന്തങ്ങളിൽ വെച്ച് ഏറ്റവും അവാസ്തവികമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ ദൈവത്തെ ഉൾപ്പെടുത്തിയുള്ള പരിണാമവാദം. ഏതെങ്കിലും വിധത്തിൽ അതിനോട് യോജിക്കാമെന്ന് താങ്കൾ കരുതുന്ന പക്ഷം കൂടുതൽ ദോഷമേ അത് ചെയ്യൂ. ലോകത്തിന് അംഗീകരിക്കാവുന്നതിനോട് ചേരുകയും അതേസമയം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് പ്രയോജനമില്ലാത്ത പോക്കാണ്. അപകടത്തിൽ മാത്രമേ ചെന്ന് ചാടൂ. ബുദ്ധിശാലികളായ മനുഷ്യരുടെ മനസ്സിൽ ഇക്കാലങ്ങളിൽ വളരെയധികം തെറ്റായ അറിവുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മാസികയിൽ വന്നതായ ഒരു ചോദ്യം ഇപ്രകാരമായിരുന്നു: ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വെച്ച് നോക്കിയാൽ ലോകസൃഷ്ടിയുടെ തീയതി എന്നായിരിക്കും? അതിനുള്ള ഉത്തരവും അവിടെ തന്നെ കൊടുത്തിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: BC 404. എത്ര വലിയ ഒരു വിഡ്ഢിത്തരമാകുന്നു ഈ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ടുണ്ടാകാം. ഇതുപോലെ അനേകം ധാരണകൾ മനുഷ്യൻ വെച്ചു പുലർത്തുന്നുണ്ട്. ഇതെല്ലാം പറയുവാൻ സമയമില്ലല്ലോ. ഈ സിദ്ധാന്തങ്ങളെക്കാളൊക്കെ എൻ്റെ യുക്തിക്ക് യോജിക്കുന്ന പ്രസ്താവനയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്? ദൈവം. ഒന്നുമില്ലായ്മയിൽ നിന്നും അവനത് സൃഷ്ടിച്ചു. എപ്പോൾ? എനിക്കറിയില്ല, ആർക്കും അറിയില്ല. ചിലർ പറയും 1 കോടി വർഷം മുൻപ്, വേറെ ചിലർ പറയും 2 കോടി വർഷം മുൻപ്, മറ്റു ചിലർ പറയും 5 കോടി വർഷം മുൻപെന്ന്. ആ പറഞ്ഞതെല്ലാം അനുമാനങ്ങൾ മാത്രമാകുന്നു എന്നത്രേ ഞാൻ പറയുന്നത്. ഈ പറഞ്ഞതിനേക്കാളും വളരെ മുൻപ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം നിത്യതയുടെ ദൈവമാകുന്നു എന്ന് സുഹൃത്തെ പ്രത്യേകം ഓർത്തിരിക്കുക. കോടാനുകോടി വർഷം മുൻപ് അവിടുന്ന് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? താങ്കളും ഞാനും ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു? ഒരിക്കലുമല്ല. അവൻ വളരെയധികം വ്യാപൃതനായിരുന്നിരിക്കണം. വളരെ നാളത്തെ പരിശ്രമം ആയിരിക്കുമല്ലോ ഈ സൃഷ്ടിപ്പ് തന്നെ. അവിടുന്ന് നമ്മോടധികം ഒന്നും പറഞ്ഞില്ല എന്നതോർക്കണം. തനിക്കറിയാവുന്നതിൽ കൂടുതൽ അറിയാമെന്നുള്ളത് ഭൂമിയിലെ ചെറിയ മനുഷ്യരായ നമ്മുടെ നിഗമനം മാത്രമാകുന്നു. നമുക്കെന്ത് ചെയ്യുവാൻ സാധിക്കും സുഹൃത്തെ? ഒരു ചെറിയ നക്ഷത്രത്തെ ചലിപ്പിക്കാൻ ഒക്കുമോ? ക്രിസ്മസ് ടൈമിൽ നാം കെട്ടിത്തൂക്കുന്ന നക്ഷത്രത്തെ ചലിപ്പിക്കാമോ എന്നല്ല ഞാൻ ചോദിച്ചത്. ഒരു ചെറിയ ഇല അതുപോലെ ഉണ്ടാക്കുവാൻ കഴിയുമോ? നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ പോലും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. പിന്നെ നിത്യതയുടെ കാര്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുകയല്ലേ നല്ലത്? നമ്മുടെ ബലഹീനതയെ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ബലം. അതോർക്കുമ്പോൾ ഈ അതിമഹത്തായ പ്രസ്താവന അംഗീകരിക്കുവാൻ നാം നിർബന്ധിതരാകുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും അവൻ്റെ ആകാശത്തെയും അവൻ്റെ വിരലുകളുടെ പണിയെയും അവനുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒന്ന് നോക്കാം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന്. ആ സൃഷ്ടാവിനെ ആരാധിക്കുന്നത്, അവനെ ഓർക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാകുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം എഴുതി, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. റോമലേഖനം 1:20. എബ്രായ ലേഖകൻ പറയുന്നത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. സൃഷ്ടിപ്പ് നാം വിശ്വാസത്താൽ അംഗീകരിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രത്തിന് പോലും നമ്മോട് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് ചെയ്തത്. ഇത് എന്നാകുന്നു സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഇന്ന് മനുഷ്യന് പറയുക സാധ്യമല്ല. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ രേഖയും ഇതേ വിഷയത്തിലുള്ള മറ്റ് രേഖകളും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ്, അത് അപാരമാണ്. ഒട്ടുമുക്കാലും രാഷ്ട്രങ്ങൾക്കും മതങ്ങൾക്കും സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ളൊരു ഐതിഹ്യം ഉണ്ടാകും. രസമതല്ല, അങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ മിക്കവാറും ഉൽപ്പത്തി പുസ്തകത്തിലെ രേഖയുടെ ഒരു വ്യതിചലനമായിരിക്കും, തെറ്റായിട്ടുള്ള ഒരു രൂപം മാത്രമായിരിക്കും. ഉദാഹരണത്തിന്, സൃഷ്ടിപ്പിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ബാബിലോന്യ തകിടുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മതേതര രേഖകളിൽ ഏറ്റവും നല്ലതാണ്. ചില വിപരീതത്വം ഒന്ന് ശ്രദ്ധിച്ചാലും, ബാബിലോന്യ രേഖ അലങ്കോലത്തിലാണ് ആരംഭിക്കുന്നത്. എന്നാൽ ബൈബിളിലെ രേഖ അപസ്വരങ്ങളില്ലാതെ ആരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതെ, പൂർണ്ണതയോടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബാബിലോന്യ രേഖയിൽ ജ്യോതിർഗോളങ്ങൾ ദൈവങ്ങളാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ അവ വെറും പദാർത്ഥങ്ങൾ മാത്രമാണ്. അവയ്ക്ക് എങ്ങനെ ദിവ്യത്വം കൊടുക്കുവാൻ സാധിക്കും? ബാബിലോന്യ രേഖയിൽ ഒരു ബഹുദൈവ വിശ്വാസമാകുന്നു കാണുന്നതെങ്കിൽ ഏകദൈവ വിശ്വാസം എന്ന സത്യം അത്രേ ബൈബിളിൽ നാം കാണുന്നത്. പ്രപഞ്ചം ഒരു വിദഗ്ധനായ ശില്പിയുടെ കൈവേല മാത്രമാകുന്നു എന്ന് ബാബിലോന്യ രേഖ സമർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവം കൽപ്പിച്ചു പ്രപഞ്ചം ഉളവായി എന്നത്രേ. ബാബിലോന്യ രേഖ അതിലെ ബാലിശത്വവും അവലക്ഷണവും വ്യക്തമാക്കുമ്പോൾ പരിശുദ്ധനും രക്ഷകനുമായ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രൗഢവും പാവനവുമായ യാഥാർത്ഥ്യങ്ങളെ വിശുദ്ധ ബൈബിൾ വരച്ചു കാട്ടുന്നു. അറിയപ്പെട്ട ശാസ്ത്രവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബാബിലോന്യ രേഖകൾ തീർച്ചയായും അതുമായി യോജിക്കാത്തതാണ്. എന്നാൽ യഥാർത്ഥ ശാസ്ത്രവുമായി ബൈബിൾ യോജിച്ചു പോകുന്നു എന്നതാണ് വാസ്തവം. ഇനിയും ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാലും, പരിണാമ സിദ്ധാന്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, അതിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിനകത്ത് അംഗീകരിക്കത്തക്ക ആശയം ഒന്നും ഇല്ലാത്തതിനാലല്ല. പിന്നെയോ, പ്രസ്തുത സിദ്ധാന്തം ദൈവത്തെയും ദൈവത്തിൻ്റെ വെളിപ്പാടുകളെയും അംഗീകരിക്കുന്നില്ല എന്നതാണ്. മനുഷ്യൻ പാപത്തിൽ വീണു എന്നതും പാപം എന്നതൊരു യാഥാർത്ഥ്യമാകുന്നു എന്നുമുള്ളത് പരിണാമ സിദ്ധാന്തം ത്യജിക്കുന്നു എന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെ അത് എതിർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാനതിനെ തള്ളിക്കളയുന്നു. പ്രപഞ്ച ഉൽപ്പത്തിയുടെ ഉത്തരം അതാകുന്നു എന്ന് ഞാൻ ഒരു വിധത്തിലും വിശ്വസിക്കുന്നില്ല. പരിണാമത്തിന് കടന്നു ചെല്ലുവാൻ കഴിയാത്തതും പരിഹരിക്കുവാൻ കഴിയാത്തതുമായ 3 അതിപ്രധാന വശങ്ങളുണ്ട്. ഒന്ന്, ഇല്ലായ്മയും ഉണ്മയും തമ്മിലുള്ള വിടവ് നികത്തുവാൻ പരിണാമ സിദ്ധാന്തത്തിന് സാധ്യമല്ല. എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ജീവനിലേക്കുള്ള വിടവ് നികത്തുവാനും പരിണാമ സിദ്ധാന്തത്തിന് കഴിയുന്നില്ല. ജീവനും മനുഷ്യവർഗവും തമ്മിലുള്ള വിടവ് നികത്തുവാനും പരിണാമത്തിന് കഴിയുകയില്ല. മനുഷ്യവർഗം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത് സ്വതന്ത്രമായ ഇച്ഛാശക്തിയോടുകൂടിയ ആത്മബോധമുള്ള മനുഷ്യജീവിതമാകുന്നു. സ്വതന്ത്രമായ ഇച്ഛാശക്തിയോടുകൂടിയ ആത്മബോധമുള്ള മനുഷ്യജീവിതം. ഈ വിഷയത്തിൽ ഇതിൽ കൂടുതൽ ഒരു വിവരണത്തിന് എനിക്ക് സമയമില്ല. വാസ്തവത്തിൽ മൂന്നാമത് വേറൊരു ചോദ്യം അല്ലെങ്കിൽ സംശയം ഉയർന്നു വരാവുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ താങ്കൾ ചോദിച്ചേക്കാം, ഇത് കേട്ടിട്ട് തോന്നുന്നുവല്ലോ രണ്ട് സംശയങ്ങൾക്കും മറുപടി തന്നെന്ന്. അതത്രേ ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ആരാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്? എന്നാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്? ഇനിയും ചോദിക്കുന്ന സംശയം എന്തെന്നാൽ, എന്തിനാണ് അവൻ സൃഷ്ടിച്ചത്? അങ്ങനൊരു ചോദ്യം വാസ്തവത്തിൽ താഴെ വരെ ഇറങ്ങുന്നത് തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ. നമ്മെ കുഴയ്ക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു. ദൈവവചനം പറയുന്നത് ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സന്തോഷത്തിന് വേണ്ടിയാകുന്നു എന്നത്രേ. ഇത് സൃഷ്ടിക്കേണ്ടത് യുക്തം എന്ന് ദൈവം കണ്ടു. അവൻ ഇതിൽ പ്രമോദം കണ്ടെത്തി. ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകത്തിൽ നാം ഈ വാക്കുകൾ കാണുന്നു, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിനു മുൻപിൽ ഇടും. വെളിപ്പാട് പുസ്തകം 4:11 വാക്യമാണ് ഞാൻ വായിച്ചത്. അവൻ ഇതെല്ലാം സൃഷ്ടിച്ചത്, ഇതെല്ലാം സൃഷ്ടിക്കണമെന്നുള്ളത് അവൻ്റെ ആഗ്രഹം ആയിരുന്നതിനാലാണ്. അവൻ്റെ സന്തോഷത്തിനായി അവൻ ഇതെല്ലാം ചെയ്തു. ഈ പ്രപഞ്ചം ഒരുപക്ഷെ താങ്കൾക്ക് ഇഷ്ടമില്ലായിരിക്കും, എന്നാൽ ദൈവത്തിനിത് ഇഷ്ടമാകുന്നു. സുഹൃത്തെ, തൻ്റെ പ്രപഞ്ചത്തിൽ ഞാൻ അധിവസിക്കുന്ന ഈ ചെറിയ ഭൂമിയെ എവിടെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ദൈവം എന്നോടൊരിക്കലും ചോദിച്ചില്ല. വാസ്തവത്തിൽ ഞാൻ കേരളത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവോ ഇല്ലയോ എന്ന് പോലും ദൈവം എന്നോട് ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിലത്തെ സ്ഥിതിയെക്കുറിച്ച് താങ്കൾക്ക് ഊഹിക്കാമല്ലോ. എൻ്റെ കാര്യം പോലും എന്നോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ചിന്തിക്കൂ. അനീതിയായിപ്പോയി എന്നാണോ താങ്കൾ കരുതുന്നത്? എന്നാൽ ഞാൻ പറയാം, ഈ പ്രപഞ്ചം തൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. സൃഷ്ടിക്കുന്നത് യുക്തമാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ചെയ്യുന്നതിൽ അവിടുന്ന് പ്രമോദിച്ചു. ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചതിൻ്റെ രണ്ടാമത്തെ കാരണം തൻ്റെ സ്വന്തം മഹത്വത്തിന് വേണ്ടിയായിരുന്നു. ആദ്യ സൃഷ്ടി സൃഷ്ടാവിൻ്റെ സ്തുതികൾ ആലപിച്ചത് ഓർക്കുന്നോ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ എന്ന ഇയ്യോബിൻ്റെ പുസ്തകം 38:6 നാം വായിക്കുന്നു. അവിടുത്തെ മഹത്വത്തിനായിട്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 43:7 എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. തൻ്റെ സ്വന്തം മഹത്വത്തിനായി ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. മനുഷ്യവർഗത്തെ ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചത് കൂട്ടായ്മയ്ക്കാകുന്നു എന്നും കൂടി ദൈവവചനം പറയുന്നു. മനുഷ്യവർഗത്തോട് കൂട്ടായ്മ ഉണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് മനുഷ്യനെ സ്വതന്ത്ര സദാചാര ബോധമുള്ളവനായി ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ ഒരുപറ്റം യന്ത്രമനുഷ്യരെ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം യാന്ത്രിക മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് ഒരു ബട്ടൺ അമർത്തുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ മുൻപാകെ നമസ്കരിക്കുന്നത് പോലെ ആക്കി തീർക്കരുതായിരുന്നു? എന്നാൽ അപ്രകാരത്തിലുള്ള ഒരു മനുഷ്യനെ അല്ല ദൈവം ആഗ്രഹിച്ചത്. തന്നെ തിരഞ്ഞെടുക്കുവാനും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യനെ അത്ര ദൈവത്തിന് ആവശ്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് നമുക്ക് ചുറ്റുമുള്ള സകല അവിശ്വാസത്തിൻ്റെയും നടുവിൽ, എല്ലാ ദൈവദൂഷണത്തിൻ്റെയും മധ്യത്തിൽ, ദൈവത്തോടുള്ള ശത്രുതാ മനോഭാവങ്ങളുടെ ഇടയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ താങ്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഗതി എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായി തിരഞ്ഞെടുക്കുക എന്നതാണ്. താങ്കൾക്കും എനിക്കുമുള്ള ഏറ്റവും മഹത്വകരമായ പദവി എന്തെന്നാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ സർവശക്തനായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയുമാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെയധികം കലവില കൂട്ടുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പത്ര സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, പിന്നെ എല്ലാത്തിനും സ്വാതന്ത്ര്യം വേണമെന്നല്ലേ വാദം? എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താകുന്നു എന്ന് ഈ പാവങ്ങൾക്ക് ഇതുവരെ അറിയില്ല. അക്കരെ പച്ച തേടി ഓടുകയല്ലാതെ എങ്ങും എത്തുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വാക്യത്തിലേക്ക് ഒന്നുകൂടി മടങ്ങി വരാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിഗംഭീരമായൊരു വാക്യം, അതിമഹത്തായൊരു വാക്യം, വിശുദ്ധ ബൈബിളിലേക്ക് കയറി നടക്കുവാൻ ഉതകുന്ന വാതിലാകുന്നു ഈ വാക്യം എന്നത്രേ എൻ്റെ അഭിപ്രായം. ദൈവമാകുന്നു സൃഷ്ടാവ് എന്ന് താങ്കൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് തീയതി കുറിക്കുവാൻ കഴിയാത്ത ഒരു ആരംഭമാകുന്നു അത്. കോടിക്കണക്കിന് വർഷങ്ങൾ ഒരുപക്ഷെ താങ്കൾക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. താങ്കൾ കൃത്യമായിട്ടായിരിക്കും പറയുന്നത്, പക്ഷേ എത്രയാണെന്ന് ആർക്കാണ് അറിയാവുന്നത്? തീർച്ചയായും മനുഷ്യന് അതറിയില്ല. ദൈവം സൃഷ്ടിച്ചു. ബാറ എന്ന എബ്രായ പദമാകുന്നു സൃഷ്ടിക്കുക എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദത്തിൻ്റെ അർത്ഥം ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുക എന്നത്രേ. ഈ പദം ഒന്നാം അധ്യായത്തിൽ 3 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിട്ടുള്ള കാരണം ഇവിടെ സൃഷ്ടിപ്പിൻ്റെ 3 പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്നാമത്, ഒന്നുമില്ലായ്മയിൽ നിന്നും ചിലതൊക്കെ സൃഷ്ടിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2, ജീവന്റെ സൃഷ്ടി. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു എന്ന് 21-ാം വാക്യത്തിൽ കാണും. അത് എല്ലാ വിധത്തിലുമുള്ള ജന്തുക്കളുടെ ജീവനാണ് കാണിക്കുന്നത്. 3, മനുഷ്യന്റെ സൃഷ്ടി. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് 27-ാം വാക്യത്തിൽ കാണുന്നു. ദൈവ വിശ്വാസത്തോടെയുള്ള പരിണാമമല്ല ഉത്തരം. അത് ചെയ്യുന്നത് എന്തെന്നാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത് വരെ സൃഷ്ടിപ്പിന്റെ രേഖ അംഗീകരിച്ചതിന് ശേഷം പറയുകയാണ്, ഏതോ പരിണാമ പ്രക്രിയയുടെ ഫലമത്രേ ആദാമും ഹൗവായും എന്ന്. ദൈവവിശ്വാസിയായ പരിണാമവാദി ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളെ ഓരോ കാലഘട്ടങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. വളരെ നീണ്ട കാലഘട്ടങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ പരിണാമം നടന്നു എന്ന് സ്ഥാപിക്കാമല്ലോ. അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സന്ധ്യയായി, ഉഷസ്സുമായി, 1-ാം ദിവസം എന്നിങ്ങനെയുള്ള വ്യക്തമായ വേർതിരിക്കൽ സൃഷ്ടിപ്പിൻ്റെ ഓരോ ദിവസങ്ങൾക്കും നൽകിയിരിക്കുന്നു. അത് നമ്മെ കാണിക്കുന്നത് എന്തെന്നാൽ നീണ്ട കാലഘട്ടങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ, 24 മണിക്കൂറുകൾ ഉൾക്കൊണ്ട ദിവസങ്ങളെക്കുറിച്ചാകുന്നു എന്നത്രേ. ഇനിയും ഈ വിഷയത്തിൽ സംശയം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മറ്റ് സൃഷ്ടികളിൽ നിന്നും വേർപെടുത്തിയാണ് ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണം എന്തായിരിക്കും? മനുഷ്യവർഗത്തിന് അധിവസിക്കുവാനുള്ള സ്ഥലമാണല്ലോ ഭൂമി. താങ്കളും ഞാനും ദൈവത്തിൻ്റെ സൃഷ്ടികളാകുന്നു എന്നും ദൈവത്തിൻ്റെ സൃഷ്ടികളായതിനാൽ നാം അവനോട് പലതും കടമ്പെട്ടിട്ടുണ്ട് എന്നും നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് നാം എത്രമാത്രം വിശ്വസ്തരായിരിക്കേണ്ടതാകുന്നു എന്ന് നാം ഓർക്കണം. സ്നേഹവാനായ പിതാവ് അവിടുന്നാണ്. അവൻ നമ്മെ സൃഷ്ടിച്ചു. അവൻ നമ്മെ പരിപാലിക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി സകലവും കരുതി. ഈ വലിയ അറിവാണ് നമ്മുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കി തീർക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇത് വിശ്വസിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം താങ്കളെ അതിനായി സഹായിക്കട്ടെ.